إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين പ്രിയമുള്ള الله സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം മുറുകെ പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ തഖ്‌വയോടെ ഉറച്ചു നിൽക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി അധ്വാനിക്കണം എന്ന ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രകഥ മുസ്ലിങ്ങൾ ലോകമെമ്പാടും അനുസ്മരിക്കുന്ന ഒരു സന്ദർഭമാണ് ദുൽഖാദ ദുൽഹജ്ജ് മാസങ്ങൾ. കാരണം ഹജ്ജിനു വേണ്ടി ഹാജിമാർ പുറപ്പെടുകയും ദുൽഹജ്ജ് 15 ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങുകയും ചെയ്യും. ഹജ്ജും ബലിപെരുന്നാളും നടക്കുന്ന ഈ രണ്ടു മാസങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ധീര ചരിത്രം അനുസ്മരിക്കുകയും അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കുകയും ചെയ്യുക എന്നത് പൊതുവെ മുസ്ലിമീങ്ങൾ എല്ലാവരും ചെയ്തു വരുന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെ കേവലം കഥ കേൾക്കുന്ന പോലെ കേട്ടുപോകാനല്ല നബിമാരുടെ കഥകൾ ചരിത്രങ്ങൾ നമ്മൾ പറയുന്നത്, മറിച്ച് അതിൽ നിന്നും നമ്മൾ ഗുണപാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടിയാണ്. നബിമാരുടെ കഥകൾ കഥകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ കഥകളാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് അഹ്സനുൽ ഖസസ്, കഥകളിൽ ഏറ്റവും ഉത്തമമായ കഥ എന്നാണ്. നഹ്നു നഖ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുന്ത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. യൂസുഫ് നബിയുടെ ചരിത്രം അള്ളാഹു നബിക്ക് വഹ്യ നൽകുകയാണ്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യം വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുന്നത്. നാം നിനക്ക് ഏറ്റവും ഉത്തമമായ കഥ, ആ കഥാവിവരണം നാം ഇതാ നിനക്ക് വിവരിച്ചു തരുന്നു, നിനക്ക് നാം വഹിയായി നൽകുന്ന ഖുർആനിലൂടെ. നീ അതിനെ സംബന്ധിച്ച് അശ്രദ്ധന്മാരിൽ പെട്ടവനായിരുന്നു എന്ന് റസൂലുള്ളാഹിയോട് ഖുർആൻ പറയാണ്. അപ്പൊ അഹ്സനുൽ ഖസസ് എന്നാണ് നബിമാരുടെ കഥകൾക്ക് ഖുർആൻ നൽകുന്ന പേര്. നമ്മൾ മനസ്സിലാക്കണം, കേവലം കഥയല്ല. കഥ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് മാസികകളിലും വാരികകളിലും ഒക്കെ ഓരോരുത്തർ കുറിച്ചുകൂടുന്ന ചെറുകഥകൾ, നീണ്ട കഥകൾ, നോവലുകൾ, അല്ലേ? അതുപോലെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ, പുരാണങ്ങൾ, ശ്രുതികൾ, സ്മൃതികൾ എന്ന് തുടങ്ങി പലതുമുണ്ട്. ഇതൊക്കെ കഥകളാണ്. ഓരോ കഥാകാരന്മാർ തന്റെ ഭാവനയിൽ നിന്നും മെനഞ്ഞെടുക്കുന്നവയാണ്. അല്ലെങ്കിൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി വായനക്കാരനിൽ പ്രത്യേകമായ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി വായനക്കാരെ ഹരം കൊള്ളിപ്പിക്കുന്നതിനും കരയിക്കുന്നതിനും അവരെ പല ആശയങ്ങളിലേക്കും തിരിക്കുന്നതിനുമൊക്കെ വേണ്ടി മെനഞ്ഞുണ്ടാക്കുന്ന, നിർമ്മിച്ചുണ്ടാക്കുന്ന കഥകളാണ്. എന്നാൽ അങ്ങനെ കഥകൾ ഉണ്ടാക്കുകയും അത്തരം കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്ലാം ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച, മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ച നബിമാരുടെ സംഭവങ്ങൾ അത് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് കേട്ടുകേൾവികളല്ല, അടിസ്ഥാനമില്ലാത്ത കഥകളല്ല, മറിച്ച് യഥാർത്ഥത്തിൽ മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണത്. അതിലൂടെയുള്ള ഗുണപാഠങ്ങളാണ്
അത് പഠിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സൂറത്ത് യൂസുഫിലെ അവസാനത്തായത്ത് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റതുൽ ലിഉലിൽ അൽബാബ്, ഇവരുടെ കഥകളിൽ ഇവരുടെ ചരിത്രങ്ങളിൽ ബുദ്ധിമാന്മാർക്ക് വ്യക്തമായ ഗുണപാഠമുണ്ട്. മാ കാന ഹദീസൻ യുഫ്തറ വലാകിൻ തസ്ദീഖ അല്ലദീ ബൈന യദൈ, ഇത് നിർമ്മിച്ചുണ്ടാക്കാവുന്ന വർത്തമാനമല്ല ഇത്, മറിച്ച് തന്റെ അതിന്റെ മുമ്പിലുള്ള ഖുർആനിന്റെ മുമ്പുള്ള വേദങ്ങളെ സത്യപ്പെടുത്തുന്നതും വതഫ്സീല കുല്ലി ശൈൻ, എല്ലാത്തിന്റെയും വിവരണവുമാണ്. വഹുദം വറഹ്മതൻ ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വാസികളായ ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല സന്മാർഗമായിക്കൊണ്ടും റഹ്മത്തായിക്കൊണ്ടുമാണ് ഇതിറക്കിയിട്ടുള്ളത്. അപ്പൊ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ കഥ കേൾക്കുമ്പോഴും അതിൽ നമുക്കുള്ള പാഠം എന്താണ്, നമുക്ക് ഉൾക്കൊള്ളേണ്ട ഗുണപാഠം എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നബിമാരുടെ കഥകൾ വഹീ കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്ന ഐബിയായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കഴിഞ്ഞ കാല സംഭവങ്ങൾ വഹിയായി നൽകുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ ശേഷം അള്ളാഹു ഖുർആൻ സൂറത്ത് ഹൂദിൽ പറയുന്നുണ്ട്, 49-ാമത്തെ വചനത്തിൽ, തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹീഹാ ഇലൈക, തിൽക ഈ പറഞ്ഞ ഈ കഥ അത് നാം നിനക്ക് വഹിയായി നൽകുന്ന ഗൈബിന്റെ വിവരങ്ങളിൽ പെട്ടതാണ്. മാ കുന്ത തഅലമുഹ അന്ത വലാ ഖൗമുക, നീയോ നിന്റെ ജനതയോ ഇത് അറിയുന്നവരായിരുന്നില്ല. ഇതിനു മുമ്പ് മുഹമ്മദ് നബിയെ നിങ്ങൾക്കോ നിങ്ങളുടെ കൗമിനോ ഇത് അറിയുമായിരുന്നില്ല. അള്ളാഹു വഹിയായി നൽകിയത് കൊണ്ട് യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും വിവരിച്ചു കൊടുക്കാനും കഴിയുകയാണ്. താങ്കൾ ക്ഷണിക്കുക, ആഖിബത്ത് എന്ന് പറഞ്ഞാൽ നല്ല പര്യവസാനം മുത്തഖികൾക്കായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർവ്വകാല നബിമാരുടെ ചരിത്രം അറിയിക്കുന്നതിനുള്ള മറ്റൊരു ഉദ്ദേശമാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും അനുഭവിച്ചിട്ടുണ്ട്. വെല്ലുവിളികൾക്ക് മധ്യേ, പീഡനങ്ങൾക്ക് മധ്യേ ജീവിക്കുമ്പോൾ മുൻകാല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയും ക്ഷമിക്കാൻ ആഹ്വാനം നൽകുകയുമാണ്. ആ കഥയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ഈമാനികമായ ഊർജം ലഭിക്കുകയും പീഡനങ്ങളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള മാനസികമായ കരുത്ത് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. സൂറത്ത് ഹൂദിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം, വഖുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇദതുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ, ഇതെല്ലാം നാം നിനക്ക് അറിയിച്ചു തരുന്ന അല്ലാഹുവിന്റെ ദൂതന്മാരുടെ വിവരങ്ങളിൽ നിന്നും നിനക്ക് നാം വിവരിച്ചു തരുന്നത് നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ഇതിലൂടെ നിനക്ക് യഥാർത്ഥ സത്യം, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്കുള്ള ഉപദേശവും അവർക്കുള്ള ഉദ്ബോധനവും വന്നു കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും മാനസികമായ കരുത്തും ഈമാനികമായ ഊർജവും നൽകി എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടാകട്ടെ, അവസാന വിജയം മുത്തഖികൾക്കായിരിക്കും എന്ന് മുഅ്മിനീങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ, ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും നമ്മളൊന്നും ഇസ്ലാമിന് വേണ്ടി ഈമാനിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. എന്നല്ല, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഈമാൻ കൈവിടാതെ ഉറച്ചു നിൽക്കുവാനും അള്ളാഹുവിന്റെ സഹായം അതിൽ നമുക്ക് യക്കീൻ ഉണ്ടാകാനും ഇത്തരം ചരിത്ര കഥകൾ, നബിമാരുടെ ചരിത്ര കഥകളിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോ അള്ളാഹു തന്നെ സൂറത്ത് സ്വാഫാത്തിൽ പറഞ്ഞിട്ടുണ്ട്, വലഖദ് സബഖത് കലിമതുന ലിഇബാദിനൽ മുർസലീൻ, മുർസലീങ്ങളായ അതായത് അള്ളാഹു ദൂതന്മാരായി അയച്ചിട്ടുള്ള നമ്മുടെ അടിമകൾക്ക് നമ്മുടെ വാക്ക് മുൻകടന്നിട്ടുണ്ട്, മുമ്പേ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, തീർച്ചയായും അവർ തന്നെയായിരിക്കും സഹായിക്കപ്പെടുന്നവർ. വഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യങ്ങൾ അവർ തന്നെയാണ് വിജയിക്കുന്നവർ എന്ന കാര്യം എല്ലാ നബിമാർക്കും അള്ളാഹു നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പതരാതെ ഉറച്ചു നിൽക്കുക, അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിരിക്കും. ഇനി എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞ് ഒരിക്കലും തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അക്ഷമ കാണിക്കേണ്ടതില്ല. അപ്പൊ ഈ കഥ കേൾക്കുന്ന നമ്മൾക്കൊക്കെയും ഉള്ളതാണ്. നാം ദീനിന് വേണ്ടി പ്രവർത്തിക്കുകയും ദീനിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് ആക്ഷേപങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്, അതിലൂടെയൊക്കെ നമുക്ക് ഈ കഥകളിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിഹാരം എന്താണ്, നമുക്ക് മാനസികമായ കരുത്ത് ലഭിക്കുകയും പൂർവകാലത്ത് ലഭിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ സഹായം ഇൻഷാ അല്ലാ നമുക്കും ലഭിക്കും എന്ന യഖീൻ നമുക്കുണ്ടാവുകയുമാണ്. ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞത് വെറുതെ ചടങ്ങ് പോലെ ഒരു കഥ കേൾക്കുന്ന പോലെ ഇബ്രാഹിം നബിയുടെയോ മറ്റു നബിമാരുടെയോ കഥ കേട്ടു പോകാനുള്ളതല്ല. അതിൽ നമുക്ക് ഒരുപാട് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലുപരി നബിമാരെല്ലാവരും നമുക്ക് മാതൃകയാണ്. അവരുടെ ശരീഅത്തിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഉസൂലുകളിൽ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളിൽ എല്ലാ നബിമാരും ഒന്നാണ്. അവരുടെ നിയമവ്യവസ്ഥയിൽ കാലങ്ങൾക്കനുസരിച്ച് മാറ്റം വരികയും അവസാനത്തെ ശരീഅത്തായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് ഇസ്ലാമിക ശരീഅത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ അവരുടെ പ്രബോധനവും അവരുടെ ആദർശങ്ങളും ഒന്നായിരുന്നു. 18 നബിമാരുടെ ചരിത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഉലായികല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദി, ഇവർ അവരെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കിയത്, അതുകൊണ്ട് അവരുടെ സന്മാർഗത്തെ നീ പിൻപറ്റുക എന്ന് വ്യക്തമായി തന്നെ സൂറത്ത് അൻആമിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നബിമാരുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, അതിൽ നമുക്ക് മാതൃകയുണ്ട്. ഇപ്പൊ ദഅവത്ത് ലോകത്തെമ്പാടും ദഅവത്ത് നടക്കുന്നുണ്ട്. ഖിയാമം വരെ നിലനിൽക്കേണ്ടതാണ് ദഅവത്ത്. ദഅവത്ത് കാര്യത്തിൽ നാം ആരെയാണ് മാതൃകയാക്കേണ്ടത്? ദഅവത്തിനായി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള നബിമാരെയാണ് മാതൃകയാക്കേണ്ടത്. കാരണം നബിമാരുടെ ദഅവത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ നടന്നിട്ടുള്ള ദഅവത്താണ്. ആ ദഅവത്തിൽ ഏതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്, ഏതാണ് ആദ്യം പറയേണ്ടത്, എന്തായിരിക്കണം അതിന്റെ ശൈലി, അതൊക്കെ നബിമാർ അള്ളാഹുവിൽ നിന്നും പഠിച്ച് വഹീന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നബിമാരെയാണ് ദഅവത്തിന്റെ കാര്യത്തിൽ, പ്രബോധനത്തിന്റെ കാര്യത്തിൽ ഏത് കാലത്തുമുള്ള മുസ്ലിമീങ്ങൾ മാതൃകയാക്കേണ്ടത്. നബിമാരുടെ മാതൃകയനുസരിച്ചാണ് നമ്മൾ ദഅവത്ത് നടത്തേണ്ടത്. നമുക്കറിയാം എല്ലാ നബിമാരും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വന്നവരല്ല. മനുഷ്യ ചരിത്രത്തിന്റെ വിവിധങ്ങളായ കാലഘട്ടങ്ങളിലാണ് നബിമാർ വന്നുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് മക്കത്തും മദീനത്തും മാത്രമല്ല നബിമാര് വന്നിട്ടുള്ളത്, പിന്നെയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നബിമാര് വന്നിട്ടുണ്ട്. അപ്പൊ വ്യത്യസ്തങ്ങളായ നാടുകളിൽ, വിവിധങ്ങളായ കാലഘട്ടങ്ങളിൽ, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന, വ്യത്യസ്ത സംസ്കാരമുള്ള വ്യത്യസ്തരായ ജനവിഭാഗങ്ങളോട് നബിമാർ ദഅവത്ത് നടത്തി. ആ ദഅവത്തിന്റെ മുഴുവനും എസൻസ്, അതിന്റെയൊക്കെ സത്ത സംക്ഷിപ്തം ഒന്നായിരുന്നു എന്ന് വരുമ്പോൾ ഏത് കാലത്തും എവിടെ പ്രബോധനം നടത്തുമ്പോഴും ആ മാതൃക നാം സ്വീകരിക്കണം എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പൊ ദഅവത്തിന്റെ കാര്യത്തിൽ തൗഹീദിന് നമ്മൾ ഊന്നൽ കൊടുക്കണം, അതിനാണ് പ്രഥമവും പ്രധാനവുമായ പരിഗണന നൽകേണ്ടത്. അല്ലാതെ കർമ്മശാസ്ത്ര കാര്യങ്ങൾക്കോ അതുപോലെയുള്ള തർക്കങ്ങൾക്കോ അല്ല. ജനങ്ങളുടെ വിശ്വാസമാണ് ആദ്യം ശരിപ്പെടുത്തേണ്ടത്. കാരണം അമലുകൾ ശരിയാകണമെങ്കിൽ അഖീദ ശരിയാവണം, വിശ്വാസം ശരിയാകണം. ഇതൊക്കെ പറയാൻ നമുക്കുള്ള മാതൃക എന്താണ്? നബിമാരുടെ ചരിത്രം തന്നെ. നബിമാർ ആദ്യമായി ജനങ്ങളിലേക്ക് കടന്നു വന്നിട്ട് അവിടെയുള്ള ഏതെങ്കിലും സാമ്പത്തികമായ അഴിമതിയെക്കുറിച്ചോ ഭരണപരമായ ദൂഷ്യങ്ങളെക്കുറിച്ചോ അതുമല്ലെങ്കിൽ അവിടെ ആളുകൾക്കിടയിലുള്ള മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ല ആദ്യം സംസാരിക്കുന്നത്, അത് പിന്നീടാണ് വരുന്നത്. ആദ്യമായി അവരെ അഖീദ ശരിപ്പെടുത്താനാണ് നബിമാർ ശ്രമിച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന തത്വം പറയാത്ത ഒരൊറ്റ നബിയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ലോകത്ത് വന്നുപോയിട്ടില്ല. 25 നബിമാരുടെ ചരിത്രമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും വേറെയും പേര് പറയാത്ത അനേകം നബിമാരുണ്ടെന്നാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മിൻഹും മൻ ഖദ് ഖസസ്ന അലൈക വമിൻഹും മൻ ലം നഖസസ് അലൈക, നാം പറഞ്ഞു തന്ന കുറെ നബിമാരുണ്ട്, നാം വിവരിച്ചു തരാത്ത ചരിത്രം വിവരിച്ചു തരാത്ത നബിമാരുമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വമാ അർസൽനാ മിൻ റസൂലി മിൻ ഖബലി, അല്ലാഹു പറയുന്നു നിനക്കും മുൻപ് ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, നാം അവർക്ക് വഹി നൽകാതെ. ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദു, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, അതുകൊണ്ട് എനിക്ക് ഇബാദത്തെടുക്കണം. ഈ തത്വം അറിയിക്കാത്ത ഒരൊറ്റ നബിയും ഒരു കാലത്തും ഒരു നാട്ടിലും ദഅവത്തിന് വന്നിട്ടില്ല. അപ്പൊ ഇന്നെന്ത് മനസ്സിലാക്കണം? ഏതു നാട്ടിൽ ഏതു കാലത്ത് ദഅവത്ത് നടത്തിയാലും ദഅവത്തിന്റെ കേന്ദ്രം, അതിന്റെ കേന്ദ്ര ബിന്ദു അത് എന്തായിരിക്കണം? തൗഹീദായിരിക്കണം. കാരണം തൗഹീദ് ശരിയാവാതെ ശിർക്കിലും ബിദഅത്തിലും ഖുറാഫാത്തിലും തൗഹീദിന് വിരുദ്ധമായ വിശ്വാസ ആചാരങ്ങളിലും ജീവിക്കുന്ന ആളുകൾ അവരെ എത്രമാത്രം നന്മകൾ പ്രവർത്തിച്ചിട്ടും കാര്യമല്ല, അതൊന്നും അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവുകയില്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ചരിത്രം വിവരിക്കുന്നിടത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? വമാ ഖാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്കിന്റെ ആളുകളിൽ ഉൾപ്പെട്ടവനായിരുന്നില്ല. ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഞങ്ങളെല്ലാം ഇബ്രാഹിം നബിയുടെ മില്ലത്തുകാരാണ് എന്നാണ് മക്കാർ വാദിച്ചിരുന്നത്, യഹൂദികളും ക്രിസ്ത്യാനികളും വാദിച്ചിരുന്നത്, അദ്ദേഹം ഞങ്ങളുടെ പൂർവ്വപിതാവാണ് എന്നാണ്. അല്ലാഹു മറുപടി കൊടുക്കുന്നു, മാക്കാൻ ഇബ്രാഹിം യഹൂദിയൻ വലാനസ്രാനിയൻ വലാക്കിൻ കാന ഹനീഫ മുസ്ലിമൻ വമാക്കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി യഹൂദിയായിരുന്നില്ല, നസ്രാനിയായിരുന്നില്ല, പിന്നെയോ അദ്ദേഹം ഹനീഫായ എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന് തെറ്റി തൗഹീദിലേക്ക് ചായ്വ് പ്രകടിപ്പിച്ചിട്ടുള്ള ആളായിരുന്നു, അള്ളാഹുവിന് സർവവും സമർപ്പിച്ച മുസ്ലിമായിരുന്നു, അദ്ദേഹം ഒരിക്കലും ശിർക്കന്മാരിൽ പെട്ടവനായിരുന്നില്ല. ഇന്ന ഔല الناس ബിഇബ്രാഹിമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ വല്ലദീന ആമനു. ഇബ്രാഹിം നബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ ആരാണ്? ഈ നബിയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാണ്. കണ്ടോ, അപ്പൊ ഈ നബിയും ആ നബിയെ പിൻപറ്റിയ മുഅ്മിനുകൾക്കുമാണ് എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും മാത്രമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ പിൻഗാമിത്വം അവകാശപ്പെടാനുള്ള ധാർമ്മികമായ അവകാശമുള്ളത്. യഹൂദികളുടെയും നസ്രാനികളുടെയും അതുപോലെ മക്ക മുശ്രിക്കളുടെയും അവകാശവാദം പൊള്ളയാണ്. കാരണം ഇബ്രാഹിം നബി പഠിപ്പിച്ച ദീനൊന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരെ എതിരും എന്നാണ് ഖുർആൻ അതിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിപ്പിച്ചത്? ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനാണ്. ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണെന്ന് പറയുന്നവർ ശിർക്കിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലുള്ള മക്ക മുശ്രിക്കുൾ. അവരോട് പറയണം, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളല്ല, ഇബ്രാഹിം നബിയുടെ പിൻഗാമിയാൻ നിങ്ങൾക്ക് അർഹതയില്ല, അതിന് അർഹതയുള്ളത് ഈ നബിക്കും ഇദ്ദേഹത്തെ പിന്തുടരുന്ന മുഅ്മിനുകൾക്കുമാകുന്നു. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അയവിറക്കുന്ന ഈ സന്ദർഭത്തിൽ തൗഹീദിൽ ഊന്നി നിൽക്കുവാനും ശിർക്കിനെ പാടെ ഉപേക്ഷിക്കുവാനും നാം പഠിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ബഖറയിൽ നിന്നും ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ വെറുക്കുന്നവൻ ആരുണ്ട്? ഇല്ലാമൻ സഫിഹ നഫ്സഹു, സ്വയം വിഡ്ഢിയായവനല്ലാതെ. സ്വയം വിഡ്ഢിയായവനല്ലാതെ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ, നടപടിക്രമത്തെ, ജീവിത ശൈലിയെ വെറുക്കുകയില്ല, അതിനോട് അനിഷ്ടം കാണിക്കുകയില്ല. വലഖദ് സഫൈനാഹു ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, പ്രത്യേകം സെലക്ട് ചെയ്തതാണ്. വൈനഹു ഫിൽ ആഖിറത്തിൽ മിന സ്വാലിഹീൻ, ആഖിറത്തിൽ അദ്ദേഹം സാലിഹീങ്ങളോടൊപ്പം സജ്ജനങ്ങൾക്കൊപ്പം തന്നെയാണ്, സജ്ജനങ്ങളുടെ കൂടെ തന്നെയാണ് എന്നും അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഇബ്രാഹിം മില്ലത്തിന്റെ പ്രത്യേകത എന്ന് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇബ്രാഹിം മില്ലത്തിന്റെ പ്രത്യേകത അത് ശുദ്ധ തൗഹീദിൽ അധിഷ്ഠിതമായിരുന്നു എന്നതാണ്. അദ്ദേഹത്തെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുക്കുകയും ആഖിറത്തിൽ സാലിഹീങ്ങൾക്കൊപ്പമാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ലോകർക്ക് മുഴുവനും അദ്ദേഹത്തെ ഇമാമായി, നേതാവായി നിശ്ചയിച്ചു. ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ, ഇബ്രാഹിമിനെ തന്റെ റബ്ബ് പരീക്ഷിച്ചപ്പോൾ ബികലിമാതിൻ ചില വചനങ്ങൾ കൊണ്ട്, ഫഅതമ്മഹുന്ന, അദ്ദേഹം അതിനെ പൂർത്തിയാക്കി, ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു. എന്നിട്ടോ അള്ളാഹു പറഞ്ഞത് ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമ, ഞാനിതാ ജനങ്ങൾക്ക് നിന്നെ ഇമാമാക്കി നിശ്ചയിക്കുന്നു. അപ്പൊ ജനങ്ങളുടെ നേതാവാണ് അദ്ദേഹം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞെന്താ, സുമ്മ ഔഹൈന ഇലൈക അനിത്തബി മില്ലത ഇബ്രാഹിമ ഹനീഫ, കണ്ടോ നിനക്ക് നാം വഹ്യ നൽകിയിട്ടുണ്ട്, നീ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റുക, ഹനീഫൻ, ഹനീഫായിക്കൊണ്ട്. ഹനീഫ് എന്ന് പറഞ്ഞ ശിർക്കിൽ നിന്ന് തെറ്റി തൗഹീദിലേക്ക് ചായ്വ് പ്രകടിപ്പിക്കുന്നവനായിക്കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൽ മുസ്തഖീം, പറയുക എന്റെ റബ്ബ് എന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, ഏറ്റവും ചൊവ്വായ വഴിയിലേക്ക് നയിച്ചിരിക്കുന്നു. ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം? ചൊവ്വായ മതം, ദീനം, ഖിയമം, മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഹനീഫായ ഇബ്രാഹിം നബിയുടെ മില്ലത്താണത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുൾപ്പെട്ടവനായിരുന്നില്ല. കണ്ടോ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റാനാണ് ഇബ്രാഹിം നബിക്ക് ശേഷം വന്നിട്ടുള്ള എല്ലാ നബിമാരോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത്രയൊക്കെ മഹത്തായ സ്ഥാനങ്ങൾ അള്ളാഹു നൽകിയിട്ടും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ നീ എന്നെ അപമാനിക്കല്ലേ. ആരാ പറയുന്നത്? ഇബ്രാഹിം നബിയാ പറയുന്നത്. ഇത്രയും മഹാനായ വ്യക്തി പരലോകത്ത് രക്ഷ കിട്ടാൻ വേണ്ടി റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ, നമ്മൾ പഠിച്ചിട്ടുള്ള സ്വത്തുക്കളും സന്താനങ്ങളും ഒന്നും പ്രയോജനം ചെയ്യാത്ത ദിവസം അന്യൂനമായ കുറ്റമറ്റ ഒരു കൽബുമായി ഒരു ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിച്ചവർക്കല്ലാതെ മറ്റാർക്കും രക്ഷയില്ലാത്ത ആ ദിവസത്തിൽ എന്നെ നീ അപമാനിക്കല്ലേ, ഐശ്വര്യ സ്വർഗത്തിന്റെ അവകാശികളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മള് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്, ഭൗതികമായ നമ്മളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി, സാമ്പത്തിക പ്രയാസങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി, ആയുരാരോഗ്യങ്ങൾക്ക് വേണ്ടി, വീടില്ലാത്തവൻ വീടിന് വേണ്ടി, വാഹനമില്ലാത്തവൻ വാഹനത്തിന് വേണ്ടി, അങ്ങനെ പലതിനു വേണ്ടിയും. പക്ഷെ നമ്മുടെ ദ്വായിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനുമുള്ള ആഗ്രഹം, അത് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുന്നു, നരകത്തിൽ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇത് ധാരാളമായി നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. ഇബാദുർ റഹ്മാന്റെ സുബാ വിവരിക്കുന്നിടത്ത് റബ്ബനസ്രിഫ് അന്നാ അദാബ ജഹന്നം, കണ്ടോ, നരക ശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ മാറ്റി തരണേ, ഞങ്ങൾ ഒഴിവാക്കി തരണേ. ഇന്ന അദാബഹ കാന ഗറാമ, അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് തീരാ നഷ്ടം തന്നെയാണ്. അപ്പൊ നരകത്തിന് രക്ഷ ചോദിക്കുക എന്നത്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് ആവശ്യപ്പെടുക എന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും അതുണ്ടായിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തഖ്വയുടെ കാര്യത്തിൽ ഉന്നതനാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തെ ഇമാമാക്കുകയാണ്. അള്ളാഹു നൽകിയിട്ട മുഴുവൻ പരീക്ഷണങ്ങളിലും ആ പരീക്ഷണങ്ങളിൽ അദ്ദേഹം വിജയിക്കുകയാണ്. ഇബ്രാഹിം അല്ലദി വഫ, ഏൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും നിറവേറ്റിയ, കരാറുകൾ പൂർത്തീകരിച്ച ഇബ്രാഹിം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മള് അല്പമൊക്കെ തഖ്വയും കുറച്ചൊക്കെ ദീനീ കാര്യങ്ങൾ താല്പര്യം ഉണ്ടാകുമ്പോ, ഞാനൊക്കെ ഇനി സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ആരാ പോവുക എന്നൊരു ഒരു അതിരു കടന്ന ഒരു ആത്മവിശ്വാസം, അങ്ങനെ പറഞ്ഞിട്ടല്ല, പക്ഷെ അവരെ നടപ്പിലും ഇരിപ്പിലും ഒക്കെ തോന്നും ഞാനൊക്കെ എന്തായാലും സ്വർഗത്ത് പോകും, എനിക്കൊന്നും ഇനിയിപ്പോ ഒരു കുറവില്ല, അങ്ങനെ സ്വന്തം തെറ്റുകളെപ്പറ്റിയും കുറ്റങ്ങളെപ്പറ്റിയും എന്നാലും ചിന്തിക്കാത്ത ഒരവസ്ഥ വരും. ഒരിക്കലും അങ്ങനെ ഉണ്ടായിക്കൂടാ. നബിമാരും നബിമാരുടെ കൂടെ ജീവിച്ച സഹാബികളും ഒക്കെ നമ്മളെക്കാൾ എത്രയോ ഉന്നതന്മാരായിരുന്നു ഈമാനിലും സ്വാലിഹായ അമലുകളിലും ഒക്കെ. അവരെ തഖ്വയുടെ ചെറിയ അംശം പോലും നമുക്കില്ല, പക്ഷെ നമുക്ക് അവർക്കൊന്നുമില്ലാത്ത ഒരു ആത്മവിശ്വാസം, അവർക്കൊന്നുമില്ലാത്ത ഒരു ശുഭാപ്തി വിശ്വാസം, ഓ ഞാനൊക്കെ രക്ഷപ്പെടും അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന ഒരു വിചാരം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇബ്രാഹിം നബി നോക്കുന്നുകള് ആഖിറത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം അല്ലാഹു സ്വാലിഹ്യങ്ങളൊപ്പമാണെന്ന് ഉറപ്പിച്ച് പറയുന്നു, എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടാ എന്നെ സ്വർഗാവകാശം ഉൾപ്പെടുത്തണേ, എന്നെ അപമാനിക്കല്ലേ പരലോകത്ത്, ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന നാളിൽ എന്നെ അപമാനിക്കല്ലേ, മാനം കെടുത്തല്ലേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള പാഠങ്ങളാണ് നബിമാരുടെ ചരിത്രത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇൻഷാല്ലാ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഖുത്ബയിൽ സംസാരിക്കാം. ഫിഖ്ഹിയായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കാരത്തിന് സ്വഫ് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. സ്വഫ് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തൊട്ടടുത്ത ആളെ കാലിനോട് കാലിനെ ഒട്ടിച്ചു വെക്കണം. പക്ഷെ ഇത് രണ്ടാളും മനസ്സിലാക്കേണ്ട ഈ പ്രശ്നമാണ്. ഒരാൾ ഒട്ടിക്കേണ്ടയില്ല, ഏതാണ്ട് അടുത്ത് നിന്നാ മതി, കയ്യും കയ്യും ഇങ്ങനെ തട്ടിയാ മതി എന്ന് വിചാരിക്കുകയും ചെയ്ത് അയാൾ വി ഷേപ്പിൽ കാല് വെക്കുകയും ചെയ്താൽ നമ്മൾ ഒട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ അയാളെ വരലും വെച്ച വെക്കും, മനസ്സിലായില്ലേ? അപ്പൊ അയാൾ കാല് വലിക്കും, അപ്പൊ അയാൾ ഉണ്ട് നിർത്തും, അപ്പൊ എന്തായി? നിസ്കാരത്തിൽ ഇവനെ കൊണ്ട് കുടുങ്ങിയല്ല, ഇവന്റെ കാലിങ്ങനെ ചവിട്ടിട്ട് എന്ന് പറയും. അപ്പൊ അത് എല്ലാരും അത് ഉൾക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒക്കെ പറയുന്ന കാര്യമാണ് അഖീമു സുഫൂഫക്കും, നിങ്ങൾ സഫ് ശരിയാക്കുക. സഫ് ശരിയാക്കുന്ന വളവില്ലാതാക്കൽ മാത്രമല്ല, സുദ്ദുൽ ഫുറജ് ഗ്യാപ്പ് അടച്ചു നിൽക്കുക. സഹാബി പറയാണ് വഖാന അഹദുനാ യുൽജിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി, ഞങ്ങളിൽ ഒരാൾ തന്റെ മൻകിബ് എന്ന ചുമൽ ഭാഗം അത് തൊട്ട തന്നെ നിൽക്കുന്നവനോട് ഒട്ടിച്ചു വെക്കും, കദം കദമിനോട് ഒട്ടിച്ചു വെക്കുക, അൽജഖന പേറ്റ് ചെയ്ത് വെക്കാൻ അർത്ഥം. അങ്ങനെ വെക്കണം, നമ്മൾ വി ഷേപ്പിൽ നിന്നാ ഒട്ടൂലല്ലോ, അപ്പൊ ഒന്ന് വിരലിക്ക് വിലക്ക് നേരെ ആക്കുമ്പോഴേ ഒട്ടാൻ കഴിയുള്ളൂ. പക്ഷെ ഇത് രണ്ടോളം മനസ്സിലാക്കിയില്ലെങ്കിലാണ് അയാളിങ്ങനെ കൊഞ്ചി നമ്മൾ ഒട്ടിക്കാൻ ചെയ്തു, അപ്പൊ അയാളെ വിരൽ മെമ്മറി ഒട്ടും. അപ്പൊ അങ്ങനെ ആണെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണ്ട, അയാൾ ബുദ്ധിമുട്ടിക്കാൻ വേണ്ട അയാൾക്ക് അതിന്റെ ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന നിലയ്ക്ക് നമ്മൾ കാലൊതുക്കി വെക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ? അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരാൾ കാലം കെട്ടി വിട്ടും, അയാളെ കെട്ടി വലിക്കും, പിന്നെ ഇങ്ങോട്ട് വെക്കും, കാലം കെട്ടി വലിക്കും, ഇപ്പൊ നിസ്കാരത്തിനൊരു കളിയാവും, രണ്ടാളും നിസ്കാരം പസാദായി പോവും. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കാല് കിവിലക്ക് നേരെയാക്കി വെക്കുക, തൊട്ടടുത്ത ആളെ കാലിൽ ഒട്ടിച്ചു വെക്കാൻ ശ്രമിക്കുക. അയാൾ കാല് വലിക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മളിങ്ങനെ അകത്തായിട്ട് ഇങ്ങനെ ആകേണ്ടതില്ല, പിന്നെ ആൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലാണ്ടായി പോവും. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കണം. പല ആളുകളും ഈ കാര്യത്തിൽ വളരെ വീഴ്ച വരുത്തുന്നുണ്ട്. സ്വപ്പ് നിന്നാൽ ഇടയിൽ ഒരാൾക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടാവും, അടുത്ത് നിൽക്കുമ്പോ തട്ട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോ ഇങ്ങനെ അങ്ങനെ ആക്കുന്നു, അത് പാടില്ലല്ലോ, അങ്ങനെ ആക്കാൻ പാടില്ല. നമ്മൾ അടുത്ത് നിൽക്കണം, എത്ര അടുത്ത് നിൽക്കണം, ചേർന്ന് നിൽക്കണം, ഒട്ടിച്ചു വെക്കാന്ന അതിന്റെ വാക്ക് യുൽജിഖു എന്നാണ്. മനസ്സിലായില്ലേ? അത് രണ്ടു കൂട്ടരും മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നമാവും. മനസ്സിലായില്ലേ? അപ്പൊ വി ഷേപ്പിലല്ല കാല് വെക്കേണ്ടത്, ഇംഗ്ലീഷിൽ വി നെയ്യ പോലെയല്ല വെക്കേണ്ടത്, ഇങ്ങനെ വെക്കേണ്ടത്, വിരൽ കിബിലൊക്കെ നേരാക്കുക. അങ്ങനെ ആകുമ്പോഴേ ഒട്ടിക്കാനും കഴിയുള്ളൂ. അത് ഒറ്റ ദിവസം കൊണ്ട് സാധിക്കൂല, ചെയ്ത് 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 ഒരു ട്രെയിനിങ് കണ്ണ പോലെ കൃത്യമായി ചെയ്താൽ. നിസ്കാരത്തിന്റെ പല കാര്യങ്ങളും അങ്ങനെയാണ്. ആ തഹിയാത്തിൽ ഇരിക്കുന്ന പല ആളുകൾ എങ്ങനെയൊക്കെയോ ഇരിക്കുന്നത്, ഒരു കാലം കഴിച്ച് അതിന്റെ മേലെ അങ്ങനെ വെക്കും, ഇപ്പൊ ടൈമ കയറി ഒത്തിരിക്കും. അങ്ങനെയാണ് ഇരിക്കണ്ടേ. ഇടത് കാൽ പതിച്ചു വെച്ച് വലത് കാൽ നാറ്റി വെക്കണം. സാധാരണ യുദ്ധങ്ങളിലൊക്കെ മൂന്നരക്കയത്തിലധികമുള്ളതാണെങ്കിൽ എന്തു വേണം, അല്ല രണ്ടരക്കയത്തിലധികമുള്ളതാണെങ്കിൽ അവസാനത്തെ തഹിയാത്തിൽ കാല് വലത് കാൽ നാട്ടി വെച്ച് അല്ലെങ്കിൽ വലത് കാൽ കിടത്തി വെച്ച് അതിനിടയിലൂടെ ഇടത് കാൽ പ്രവേശിപ്പിച്ച് ആസനം പതിച്ച് ഇടത്തെ ആസനത്തിൽ ഇരിക്കണം. ഇതിന് തവറുക്കിന്റെ ഇരുത്തം എന്നാ പറയുക, മറ്റ് ഇരുത്തങ്ങൾക്ക് ഇഫ്തിറാച്ചിന്റെ ഇരുത്തം എന്നാൽ എങ്ങനെയും ഇരിക്കണം നല്ലതാ എന്നാണ് ആളുകൾ പറയുക. അങ്ങനെയാണോ? സല്ലു കമറായിത്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നു നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്നാണ്. കാരണം നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ നിർവഹിച്ചാലേ നമുക്ക് അതിന്റെ കൂലി കിട്ടുള്ളൂ, പൂർണ്ണമായ കൂലി കിട്ടണം. നിസ്കരിച്ചു അതിലൊരു 50% ഒക്കെ സ്വീകരിച്ചാലായി, അല്ലൊരു 30%, 10%, ഇങ്ങനെയാണോ? അല്ല, നമുക്ക് പൂർണ്ണമായും കിട്ടണം. ഇന്നത്തെക്കാൾ നന്നായി നാളെ, നാളത്തെക്കാൾ നന്നായി മറ്റന്നാൾ. ഒരു സലഫുകളിൽ പെട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിസ്കാരത്തിൽ ഖുശൂഉ കിട്ടാൻ വേണ്ടി പരിശ്രമിച്ച് 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 20 കൊല്ലം കൊണ്ടാണ് എനിക്കൊന്ന് ശരിക്ക് കൈകെട്ടിയത് ഖുശൂഉ കിട്ടിയത്. എന്താ കയ്യം കേട്ടു വേറെവിടേക്കായിരിക്കും ചിന്ത, ആ രീതിയിലായി പോകരുത്. അതുകൊണ്ട് സ്വപ്പ് നിൽക്കുന്ന കാര്യത്തില് ചില ആളുകൾക്കൊക്കെ കരുതുന്നുണ്ട് മൊത്തത്തിൽ ഒരു ഗ്യാപ്പില്ല അഞ്ഞാ മതി, തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്നിങ്ങനെ മുട്ടിയാ മതി. അല്ല, ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞങ്ങളിൽ ഒരാൾ തന്റെ അടുത്ത് നിൽക്കുന്നവനോട് ചുമൽ ചുമലിനോടും പാദം പാദത്തോടും ഒട്ടിച്ചു വെക്കുമായിരുന്നു. പക്ഷെ നടപ്പിലാക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാളും ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താവും, പ്രശ്നമാവും, കാൽമ ചവിട്ടിൽ നിന്നുള്ള പരാതി ഉണ്ടാവും. അതിന് പരാതി ഉണ്ടാകാൻ നിൽക്കണ്ട, കാൽമ ചവിട്ടാൻ നിൽക്കണം, പറയുക, കാല് വെച്ചു നോക്കുക, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിൽക്കട്ടെ, നമ്മള് വിവരിക്കുന്നതിനാക്കി നിൽക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളെ ശരിയാക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وصلى الله على نبينا محمد وعلى آله وصحبه.